നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിതത്തെ പറ്റിയായിരുന്നല്ലോ. നമ്മുടെ മാതൃകയായി ദൈവം അവനെ ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിന് മാത്രമായിരുന്നില്ല, എന്നാൽ ഇത് കാണിച്ചു തരേണ്ടതിനായിട്ട് എങ്ങനെയായിരിക്കണം മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടെന്ന്. പ്രാഥമികമായിട്ടും അത് നമ്മളെ കാണിച്ചത് തന്റെ താഴ്മയിലൂടെയാണ്. നമ്മൾ പിന്നെയും കണ്ടു അവൻ നമുക്ക് തുല്യം എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെയുള്ള എല്ലാ പരീക്ഷകളെയും അവൻ ജയിച്ചു. മനുഷ്യൻ ഇന്നുവരെ അഭിമുഖീകരിച്ചതെല്ലാം യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം പല കാര്യങ്ങളിലൂടെ കടന്നുപോയി. പിതാവ് അവനെ അനുവദിച്ചു പല കാര്യങ്ങളിൽ, ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും. അതിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന എല്ലാ പരീക്ഷകളിലും അവനും അത് അഭിമുഖീകരിക്കാൻ വേണ്ടി. നമ്മൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അവൻ അനുഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, അത് അസാധ്യമാണോ? പല സാഹചര്യങ്ങളിലൂടെ അവൻ നാം അനുഭവിച്ച എല്ലാ പരീക്ഷകളും അവൻ അനുഭവിച്ചു. ഇങ്ങനെയുള്ള പരീക്ഷകൾ, അസ്വസ്ഥരാകാൻ, കോപിക്കാൻ, ഈർഷപ്പെടാൻ, അസൂയ, ദിവ്യാഗ്രഹം, ലൈംഗിക പരീക്ഷകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന, അവനും പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ അതിനെയെല്ലാം അവൻ ജയിച്ചു. അതുകൊണ്ടാണ് വേദവസ്തുവം പറയുന്ന അവന് നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയും. കാലത്തിന്റെ ആരംഭ നാളുകൾ തൊട്ട് പിശാച് എപ്പോഴും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പ്രയാസമാണ്, അത് അസാധ്യമാണ്. യേശുവിന്റെ ഈ ലോകത്തിലെ ജീവിതം ഇതിന്റെ തെളിവാണ്. ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും നമുക്ക് അനുസരിക്കാൻ കഴിയും. എന്നാൽ യേശു അത് തെളിയിച്ചത് താൻ ദൈവമായിരുന്നാണെങ്കിൽ, എന്നാൽ പിശാച് പറഞ്ഞ കള്ളമാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. അത് സത്യമാണെന്നാണ് തെളിയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ പോലെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയൂ, ദൈവത്തിന്റെ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയൂ. എന്നാൽ സാധാരണ ഒരു മനുഷ്യനെ അവന്റെ വിഭവങ്ങൾ കൊണ്ട് അവൻ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയില്ല. അനേക വിശ്വാസികളും ഇത് വിശ്വസിക്കുന്നില്ല. അവൻ പാപത്തെ ജയിച്ചത് ദൈവമായിട്ടല്ല മനുഷ്യനായിട്ടാണെന്ന്. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല, അവര് പിശാച് പറഞ്ഞ ഭോഷ്കിനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനകൾ മനുഷ്യനെ അനുസരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. നിങ്ങൾ ദൈവത്തിന്റെ വചനം സൂക്ഷ്മമായിട്ട് പഠിക്കുകയും മുൻവിധി ഇല്ലാത്ത ഒരു മനോഭാവത്തോടെ വേദവസ്തുത അടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ദൈവവചനം വ്യക്തമായി കാണാൻ കഴിയും. യേശു നമ്മളെപ്പോലെ തന്നെ എല്ലാ മേഖലകളിലും പരീക്ഷിക്കപ്പെട്ടു വന്നു. എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലെ തന്നെ, എന്നിട്ടും പാപം ചെയ്തില്ല. അങ്ങനെ അവൻ തെളിയിക്കുകയാണ് പിശാച് ഒരു കള്ളനാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയില്ലെന്നുള്ള ഭോഷ്ക്. ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ കഴിയും, അവൻ നമുക്ക് തരുന്ന അവന്റെ കൃപ കൊണ്ട്. ഈ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ കൂടെ നാം കാണുന്നത്. അതുകൊണ്ട് നമുക്കും ജയിക്കാൻ കഴിയും. വേദപുസ്തകം പറയുന്നു എബ്രായർ 12:2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും വിശ്വാസം ഉണ്ടാകുന്നത്, നമുക്കും അവൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുമെന്നു. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം മുമ്പ് ചിന്തിച്ചതുപോലെ ദൈവം മണ്ണിലെ പൊടി കൊണ്ട് അവനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ജീവശ്വാസം അവന് വന്നു. അവനിപ്പോൾ രണ്ട് വലികളുണ്ട്, ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്കും. യേശു മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ വന്നപ്പം അവനും ഈ താഴേക്കുള്ള വലി അനുഭവിച്ചു. എന്നാൽ അവൻ അതിന് കീഴ്പ്പെട്ടില്ല. ഭൗതിക വസ്തുക്കൾ അവനെയും ആകർഷിച്ചു. അതവനെ ആകർഷിച്ചില്ല എങ്കിൽ നമ്മളെ ആകർഷിക്കുന്നത് പോലെ, അങ്ങനെയെങ്കിൽ അവൻ നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ഭൗതിക വസ്തുക്കളാണ് നാം പലപ്പോഴും ആകർഷിക്കപ്പെടുന്നത്. നമ്മുടെ ചുറ്റുമുള്ള, സത്യം പറഞ്ഞാൽ യേശുവിൻ്റെ പരീക്ഷകളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് മരുഭൂമിയിൽ 40 ദിവസം അവൻ പരീക്ഷിക്കപ്പെട്ടു. ആ 40 ദിവസം മുഴുവനും അവൻ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ അതിൻ്റെ അവസാന 3 പരീക്ഷകളെക്കുറിച്ച് പറയുന്നു. അതൊരു ഭൗതിക വസ്തുവിനെ സംബന്ധിച്ചായിരുന്നു, ശരീരത്തിന് വേണ്ടിയ ഭക്ഷണം. അവിടെ നാം കാണുന്നത് അവന് വിശന്നു. ഏതൊരു മനുഷ്യനും 40 ദിവസം ഉപവസിച്ചാൽ ഉണ്ടാകുന്നതുപോലെ തന്നെ. എന്നാൽ അവനതിന് വഴിപ്പെട്ടില്ല. തന്റെ ശരീരത്തിന്റെ താഴോട്ടുള്ള വലിക്ക്. ദൈവം അവനെ ആ അധികാരം കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം അവന് കൊടുത്ത ശക്തി ആ കല്ല് അപ്പമാക്കാനായിട്ട്. യേശു ഒരിക്കലും ഉപയോഗിച്ചില്ല ദൈവശക്തി സ്വന്തം ആവശ്യം നിറവേറ്റാൻ. ഇവിടെ തന്റെ ശരീരത്തിന് അത് ആവശ്യമായിരുന്നെങ്കിലും അവൻ അതിനോടില്ല എന്ന് പറഞ്ഞു. ഭൗതിക വസ്തുക്കളോടുള്ള അവന്റെ മനോഭാവം ഇവിടെ നമ്മുടെ മാതൃകയായിട്ട് നമുക്ക് കാണാം. കാരണം നമ്മുടെ പല പരീക്ഷകളും ഉണ്ടാകുന്നത് ഈ മേഖലകളിലാണ്, നമ്മുടെ ശരീരത്തിന്റെ ആ വലി. പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 9:9, വളരെ ഉയർന്ന നിലവാരം പ്രസംഗിക്കുന്ന പൗലോസിനെ പോലെയുള്ള ഒരാളുടെ കാര്യത്തിൽ പോലും അവൻ ഈ ഓട്ടം ഓടുമ്പം അതിനർത്ഥം മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുമ്പം ആ ഓട്ടത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവൻ അയോഗ്യനാക്കപ്പെടാം. അവൻ പറയുന്നു ചില ഓട്ടക്കാരെ അയോഗ്യരാക്കപ്പെടുന്നു കാരണം അവരുടെ നിയമങ്ങൾ അവർ പാലിക്കാത്തതുകൊണ്ട്. അവനിവിടെ പറയുന്നത് പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ചാണ്. ഒരു മനുഷ്യന് യേശുക്രിസ്തുവിന് വേണ്ടി ഉത്സാഹത്തോടെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, ഒത്തിരി ക്രിസ്തീയ വേലകൾ. എന്നാൽ അവന് ഈ കാര്യങ്ങളെ ജയിക്കുന്നില്ലെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ അവൻ അയോഗ്യനായി മാറും. 1 കൊരിന്ത്യർ 9 ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അവിടെ അതിൻ്റെ 25-ാമത്തെ വാക്യം, അംഗം പൊരുതുന്നവനൊക്കെയും ഒരു ഓട്ടമത്സരത്തിൽ സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും, നാമോ വാടാത്തതും. ഞാൻ നിശ്ചയമില്ലാത്തവണ്ണം അല്ല ഓടുന്നത്, ലക്ഷ്യമില്ലാത്തവനെ പോലെയല്ല. ഞാൻ എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. ഞാൻ അതിനെ എന്റെ അടിമയാക്കുന്നു. ഞാൻ എന്റെ ശരീരത്തോട് പറയും എന്താണത് ചെയ്യേണ്ടത്, ഞാൻ അതിന് കീഴ്പ്പെട്ടു കൊടുക്കുകയില്ല. അതെന്നോട് കൽപ്പിക്കുന്നത് പോലെ അതല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഇത് കേൾക്കുക. ഒരു മനുഷ്യൻ ഇപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ, തന്റെ ശരീരത്തെയും ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയും ഒരു അടിമയാക്കുന്നില്ലെങ്കിൽ, അവൻ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നവനാകാം, എന്നാലും അവൻ അയോഗ്യനാകും. പ്രസംഗിക്കുന്നവർ വളരെ ഉയർന്ന നിലവാരമുള്ളവരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു, ദൈവവചനം. അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്, പ്രത്യേകിച്ച് ദൈവവചനം സംസാരിക്കുന്ന ആളുകൾ. അതുപോലെ എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ ശരീരത്തിന്റെ മോഹങ്ങളെ അവർക്ക് അടിമയാക്കണം. എന്നാൽ അതും ഭൗതിക വസ്തുക്കളോടുള്ള അവരുടെ മനോഭാവം പോലെ ഇരിക്കും. ഉദാഹരണത്തിന് പണം. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം പറഞ്ഞു, പണത്തെ സ്നേഹിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച്. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ഒരു ദാസനും 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല. വളരെ പ്രായോഗികമായി നമ്മുടെ വിശുദ്ധി പരിശോധിക്കപ്പെടുന്നത് ശരീരത്തിന്റെ ആഗ്രഹങ്ങളോടും ഭൗതിക വസ്തുക്കളോടും നമ്മുടെ മനോഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വചനം പറയുന്നു ലോകത്തിലുള്ളതെല്ലാം ജഡത്തിന്റെ മോഹം, അതുപോലെ കണ്ണിന്റെ മോഹം. ഒരു വേദപുസ്തക പരിവർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കാണുന്നതെല്ലാം വാങ്ങാനായിട്ടുള്ള ആഗ്രഹം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനുഷ്യ ശരീരത്തിന്റെ ആഗ്രഹം കാണുന്നതെല്ലാം മേടിക്കാൻ? നമുക്ക് വേണമെന്ന് തോന്നുന്നു, നമുക്കത് വേണ്ടെങ്കിൽ പോലും. ഇവിടെ ദൈവം പറയുന്നു നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല. ഇത് ദൈവവും പിശാചുമാണെന്ന് നാം ചിന്തിക്കുന്നു. ലൂക്കോസ് 16:13 അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ പറയുന്നു ആ 2 യജമാനന്മാർ ദൈവവും പണവുമാണെന്ന്. ഇവിടെ അവൻ പറയുന്നു നിങ്ങൾ തെരഞ്ഞെടുക്കണം ആരെയാണ് നിങ്ങൾ സേവിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടിനെയും നിങ്ങൾക്ക് സേവിക്കാൻ കഴിയില്ല. ഒന്നിനെ വെറുക്കണം, മറ്റേതിനെ സ്നേഹിക്കണം. ഒന്നിനെ വിട്ടുകളയണം, മറ്റേതിനെ പിടിക്കാൻ. എന്താണ് ഇതിന്റെ അർത്ഥം? യജമാനനായി ദൈവത്തെയും മാമോനെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചാൽ, ഇങ്ങനെ 13-ാം വാക്യത്തിൽ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ പണത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ നിങ്ങൾ വെറുക്കുന്നു. ആരെങ്കിലും ഇത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു ഇത് പറഞ്ഞു. നിങ്ങൾ ലൂക്കോസ് 16:13 വായിച്ചിട്ട് അവിടെ വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് പറയൂ. പണത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും മുറുകെ പിടിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ നിങ്ങൾ ശരിക്കും ദൈവത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവത്തോട് നിങ്ങൾ പറ്റിയിരിക്കുന്നവനാണെങ്കിൽ പണത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നവനായിരിക്കല്ല. നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ പണത്തോടെ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ല. 2 യജമാനന്മാർ മാത്രമേ ഉള്ളൂ. യേശു ഭൂമി വന്നപ്പോൾ അവൻ അത് മനസ്സിലാക്കി. യേശു പണം കൈകാര്യം ചെയ്തു. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അവൻ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്തതെന്ന്, ആദ്യം ഒരു തച്ചനായി, അതിനുശേഷം ഒരു പൂർണ്ണസമയ സുവിശേഷകനായി. യേശു നമുക്ക് ഈ രണ്ട് മേഖലകളിലും നമ്മുടെ മാതൃകയാണ്. കാരണം മിക്ക ക്രിസ്ത്യാനികളും സാധാരണ ജോലി ചെയ്യുന്നവരാണ്, എന്നാൽ ചിലരെ പൂർണ്ണസമയ സുവിശേഷം ചെയ്യുന്നു. ഈ രണ്ടുപേർക്കും യേശു മാതൃകയാണ്. ആദ്യം ഒരു തച്ചനായി ഉള്ള മാതൃക കാണാം. 30 വയസ്സുവരെ അവൻ ജോലി ചെയ്തു. തനിക്ക് ജീവിക്കാനുള്ള കാര്യം, 4 സഹോദരന്മാർക്ക്, 2 സഹോദരിമാര്, അവൻ്റെ അമ്മ, അവൻ്റെ അപ്പൻ ജോസഫ് ഒരുപക്ഷെ മരിച്ചു കാണും. അതിനർത്ഥം മൂത്ത പുത്രൻ എന്നുള്ള തരത്തിൽ അവന് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. 8 പേരുള്ള ആ കുടുംബത്തിലെ മറ്റ് 7 പേരുടെയും കാര്യത്തിൽ ഒരുപക്ഷെങ്കിൽ മറ്റ് സഹോദരന്മാരും ജോലി ചെയ്യുന്നുണ്ടാവും. എന്നാൽ യേശു അവിടുത്തെ മൂത്ത പുത്രനാണ്. ഒരു തച്ചനായിട്ട് ജോലി ചെയ്തു തൻ്റെ ജീവിത സന്ധാരണത്തിനായി, അതുപോലെ സ്വന്തം കുടുംബത്തിനും. ഒരു തച്ചനായി ജോലി ചെയ്യുന്ന യേശുവിന് തൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. തൻ്റെ വരുമാനത്തിനനുസരിച്ച് അവൻ്റെ ലക്ഷ്യം നസ്രയത്തിലുള്ള മറ്റെല്ലാ ആശാരിമാരെക്കാളും കൂടുതൽ പണം ഉണ്ടാക്കുകയായിരുന്നില്ല. അവൻ പലരെയും പലതരത്തിൽ അവരെ സഹായിച്ചു കാണും. പാവങ്ങളെയും വിധവമാരെയും അതുപോലെ അവർക്ക് സൗജന്യമായ ചില ജോലികൾ ചെയ്തു കാണും. അങ്ങനെ പണമില്ലാത്തവരുടെ നിന്ന് പണം വാങ്ങാതെ അങ്ങനെ പലതും. തൻ്റെ ജോലികൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് നിശ്ചയമായിട്ടും നസ്രയത്തിലുള്ള ഏറ്റവും വലിയ ധനവനായ ഒരു കാർപ്പൻ്ററാകാൻ കഴിയില്ല. അതായിരുന്നില്ല അവൻ്റെ ലക്ഷ്യം. അത് ജീവിക്കാനുള്ള ഒരു വരുമാനം മാത്രമാണ്. ദൈവം നമുക്കൊരു ജോലി തരുന്നത് ജീവിക്കാനൊരു വരുമാനത്തിനാണ്. അവൻ ഈ ആഗ്രഹമില്ലായിരുന്നു അറിയപ്പെടുന്ന ഒരു അച്ഛനാകുക അതുപോലുള്ള ഒരു കാര്യവും. ഒരു പൂർണ്ണ ഹൃദയമുള്ള ഒരു ശിഷ്യൻ തൻ്റെ ജോലിയെ ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ്, തനിക്ക് തന്നെയും കുടുംബത്തിൻ്റെയും. അതുപോലെ ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു, കടം വാങ്ങി അവൻ ജീവിച്ചില്ല. കടം വാങ്ങി തൻ്റെ ബിസിനസ് വലുതാക്കാനായിട്ട് അവനെ ആഗ്രഹിച്ചില്ല. ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. അവൻ്റെ മനോഭാവം, അവൻ്റെ ജോലിയോട്. റോമാലേഖനം 13:8 ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുതെന്ന് പറയുന്നു. നമ്മൾ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് ആവശ്യമായി വന്നാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കൊടുത്തു തീർക്കണം. അതാണ് ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് പണം കടം വാങ്ങിക്കേണ്ടി വന്നേക്കാം. കടം മേടിക്കരുത് എന്നല്ല ദൈവവചനം പറയുന്നു, ആരോടൊന്നും കടപ്പെട്ടിരിക്കരുതെന്നാണ്. എത്രയും വേഗം അത് കൊടുത്തു തീർക്കണം. കടം മടക്കി കൊടുക്കാൻ ഉള്ളവനായിട്ട് തുടരരുത്. യേശു പിന്നെയും പണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സീസറിന് കൊടുക്കാനുള്ളത് സീസറിന് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന്. അതിൻ്റെ അർത്ഥം ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കരുത്. ഗവൺമെന്റിന് അർഹതപ്പെട്ടത് സീസർ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്. നാം ഗവൺമെന്റിന്റെ ടാക്സ് കളിപ്പിക്കരുത്, അതുപോലെ തന്നെ ഏതെങ്കിലും മനുഷ്യന് അവൻ അർഹതപ്പെട്ടത്. നാം അങ്ങനെ അരുത്. നാം കടം മേടിച്ച് അത് ദൈവത്തിന് കൊടുക്കരുത്. ഇല്ല, കർത്താവ് പറഞ്ഞു സീസർക്കുള്ളത് സീസർക്ക് കൊടുക്കുക, അതുപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഇതാ നീതിയുടെയും വിശുദ്ധിയുടെയും വഴിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. നിങ്ങൾ യഥാർത്ഥമായിട്ടും വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കാരണം ഒത്തിരി ക്രിസ്ത്യാനികൾ വിശുദ്ധനാകാനുള്ള ആഗ്രഹം മറ്റു പല കാര്യങ്ങളിലുണ്ട്, എന്നാൽ അവർ പണത്തിൻ്റെയും മാമോൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ അവർ 100% പരാജയപ്പെടുന്നു. എന്നാൽ ഈ മേഖലയിലാണ് നമ്മുടെ വിശുദ്ധി ശരിയായിട്ടും പരിശോധിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവരുടെ കാര്യത്തിൽ. നമുക്കറിയാം യേശുക്രിസ്തു 3.5 കൊല്ലം പൂർണ്ണസമയ സുവിശേഷം ചെയ്തു. അവിടെയാണ് അവൻ പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പരിശോധിക്കപ്പെട്ടത്. കാരണം അവനിപ്പോൾ ജോലി ചെയ്യുന്നില്ല, കാരണം അവനിപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു, 2 തരത്തിലാണ് ക്രിസ്തീയ വേലക്കാർ അവരുടെ വരുമാനം കണ്ടെത്തുന്നത്. 1, അപ്പോസ്തലനായ പൗലോസ് കാണിച്ച വഴിയാണ്. കാരണം അവനൊരു കൂടാര പണിക്കാരനാണ്, അതുകൊണ്ട് അത് ഉണ്ടാക്കാനുള്ള സാധനമായിട്ട് അവന് എല്ലായിടത്തും പോകാൻ കഴിയുമായിരുന്നു. കൂടാരം തുന്നി അവനൊരു വരുമാന മാർഗം കണ്ടു. അങ്ങനെ അവനെ തന്നെ തന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ എല്ലായിടങ്ങളിലും അല്ല. നാം വായിക്കുന്നു ഫിലിപ്പിയിലുള്ള സഭ അവനെ പലപ്പോഴും സഹായിച്ചു, അവൻ അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മറ്റ് അനേക സ്ഥലങ്ങളിൽ എഫസസ് പോലെയുള്ള തെസ്ലനോക്കയിലും കോരിന്ത്യയിലും അവൻ ഒരിക്കലും പണം സ്വീകരിച്ചില്ല. അവൻ അവരെ ശുശ്രൂഷിച്ചപ്പം അവൻ ഒരിക്കലും ജീവിച്ചത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പരിശുദ്ധാത്മാവ് പറയുന്നതിനോടുള്ള സംവേദനത്തോടെയാണ് അവൻ ജീവിച്ചത്. ഇവിടെ ഈ പണം സ്വീകരിക്കുന്നത് ശരിയാണോ തെറ്റാണോ, ഈ പ്രത്യേക സാഹചര്യം തെറ്റാണോ, പല സാഹചര്യത്തിലും അവൻ സ്വീകരിച്ചില്ല. തന്റെ ചെലവിന് താൻ വഴി കണ്ടു. എന്നാൽ പത്രോസിനെ പോലെയുള്ള ചില ആളുകൾ, അവർ മുക്കുവരായിരുന്നു. അവർക്ക് അവരുടെ ബോട്ടുമായിട്ട് അവർ പോകുന്നിടത്തെല്ലാം പോകാൻ കഴിയുമായിരുന്നില്ല. അവരെ സാമ്പത്തികമായിട്ടും അവരുടെ സഭയിലുള്ള വിശ്വാസികൾ സഹായിച്ചു. അതുപോലെ തന്നെയായിരുന്നു യേശു ക്രിസ്തുവും. അവനൊരു തച്ഛനായിരുന്നു. അവനെ സഹായിച്ചത് മറ്റ് പല ആളുകളായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത ഞാൻ നിങ്ങളെ കാണിക്കാം. 8 ലൂക്കോസ് സുവിശേഷം 8 യേശുവിനെ അനുഗമിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്. അവരിൽ പലരും സ്ത്രീകളായിരുന്നു. ലൂക്കോസ് 8:2 അവരുടെ ഇടയിൽ ധനികരായ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. സൂസന്ന 3 കൂസയുടെ ഭാര്യ, ഏരോദായുടെ കാര്യവിചാരൻ, യോഹന്ന, അതുപോലെ മറ്റ് പലരും. അവർ യേശുവിനെ അവരുടെ സ്വകാര്യ പണത്തിൽ നിന്ന് യേശുവിനെ സഹായിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അനേക ആളുകൾ അവരെ യേശുവിനെയും അവൻ്റെ കൂടെയുള്ള സാമ്പത്തികമായി യേശുവിനെയും 12 ശിഷ്യന്മാരെ അതുപോലെ മറ്റുള്ളവരെയും, ഹെരോദാവിന്റെ ഭാര്യവിചാരകൻ, കൊട്ടാരത്തിന്റെ സൂക്ഷിപ്പുകാരന്റെ ഭാര്യ, അവൻ വളരെ വലിയൊരു ശമ്പളം മേടിക്കുന്നവനായിരിക്കണം. അവൾ വളരെയധികം പണം യേശുവിനെ കൊടുക്കുന്നുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ പണം സൂക്ഷിക്കാൻ ഒരാളെ നിയമിച്ചത്. അതുകൊണ്ടാണ് ഇസ്കറിയാത്തോ യൂദ ഒരു ബാഗ് അവൻ്റെ അടുക്കൽ സൂക്ഷിച്ചു. ആളുകൾ കൊടുക്കുന്ന ഈ എല്ലാ പണവും യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കായി അവിടെ സൂക്ഷിച്ചു. ഇവിടെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. പണത്തെ സംബന്ധിച്ച്, യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെ സംബന്ധിച്ച് നമുക്ക് കാണാം. മുഴുവൻ സമയ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ഇത് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഈ മേഖലയിൽ അവർ ശരിയായി യേശുവിനെ പിൻഗമിക്കുന്നവരാണെങ്കിൽ, കാരണം ഇവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ഈ ഭൂമിയിൽ തന്നെ ഒരു മാതൃക, പൂർണ്ണ സമയ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ എങ്ങനെയായിരിക്കണമെന്ന്. യേശുവിൽ ആ മാതൃക അവൻ കാണിച്ചു തന്നിരിക്കുന്നു. അവനൊരു തച്ഛനായി ജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ തന്റെ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന്, ഒരു പൂർണ്ണസമയ സുവിശേഷകനായിട്ടുള്ള ഒരു മാതൃക അവൻ കാണിച്ചു. എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വേലക്കാരൻ പണത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കണമെന്ന്. യേശു ഒരിക്കലും ആരിൽ നിന്നും ഒരു ശമ്പളം സ്വീകരിച്ചില്ല. അവന്റെ ശിഷ്യന്മാർക്കും അവൻ ശമ്പളം വാഗ്ദാനം ചെയ്തില്ല. തന്റെ ആവശ്യങ്ങൾ ആരോടും അവൻ പറഞ്ഞില്ല, ഒരാളോട് പോലും. അവന് സ്വർഗത്തിലൊരു പിതാവ് ഉണ്ടായിരുന്നു. അവൻ തന്റെ പിതാവിനോട് മാത്രമേ അത് പറഞ്ഞിരുന്നുള്ളൂ. അവൻ അതുപോലെ ആരെയും ഉത്സാഹിപ്പിച്ചില്ല തന്റെ ശിഷ്യന്മാരെ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ പറയാനായിട്ട്. അത് അവരുടെ സ്വർഗീയ പിതാവിനെ നിന്ദിക്കുന്നത് പോലെയാണ്. അവരുടെ പിതാവിനെ അവർ വിശ്വസിക്കണമായിരുന്നു അവരുടെ എല്ലാ ആവശ്യത്തിനും. പുതിയ നിയമത്തിൽ ഒരിടത്തു പോലും നമ്മളിത് കാണുന്നില്ല. ഒരാൾ പോലും തന്നെ സഹായിക്കാൻ ആളുകളോട് ചോദിക്കുന്നത് നമ്മൾ കാണുന്നില്ല. തന്റെ ശുശ്രൂഷയിൽ ആവശ്യത്തിലിരിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പൗലോസ് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ശരിയാണ്. യേശു തന്നെ സാധുക്കളെ സഹായിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ തന്നെ ആവശ്യത്തിന് അവരെ അവരുടെ സ്വർഗീയ പിതാവിനെ വിശ്വസിക്കേണ്ടതുണ്ടായിരുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ വഴി. എന്നാൽ ക്രിസ്ത്യാനികൾ ഈ നിലവാരം താഴെ കൊണ്ടുവന്നു. യോഹന്നാൻ സുവിശേഷം 13 ഞാൻ കാണിക്കാം. ഒരു ചെറിയ വാക്യം, അത് കാണിക്കുന്നു യേശു എങ്ങനെയാണ് തന്റെ പണം ഉപയോഗിച്ചതെന്ന്. ഈ ചെറിയ വാക്യത്തിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ചെറിയ ചിത്രം കിട്ടുന്നുണ്ട്. ഇത് യൂദാ ഇസ്കറിയാത്തോ, യൂദാ യേശുവിനെ ഒറ്റുകൊടുക്കാൻ പോവുകയാണ്. ആ ടേബിളിലിരിക്കുന്ന ആർക്കും അറിയില്ല യേശു എന്താ പറഞ്ഞെന്ന്. 27 കർത്താവ് പറയുന്നു, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. യോഹന്നാൻ 13:27. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. 29 ഇത് കേൾക്കുക, അവിടെ ഇരുന്നവരിൽ ചിലർക്ക് തോന്നി, അവരെ ചിന്തിച്ചു, പണസഞ്ചി യൂദായുടെ പക്കൽ ആകയാൽ അത് ഒരു പക്ഷെങ്കിലും ഒരു ബോക്സ് ആയിരുന്നിരിക്കണം. യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് തോന്നി പെരുന്നാളിന് വേണ്ടത് വാങ്ങുവാനായിട്ട് അവനോട് കൽപ്പിക്കുന്നുവെന്ന്. അല്ലെങ്കിൽ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ, നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുക, ദരിദ്രർക്ക് കൊടുക്കുക. യേശുവിന്റെ ഈ രണ്ട് പ്രസ്താവനകളിൽ യേശു നമ്മളോട് പറയുന്നു ഭൗതിക വസ്തുക്കളിലുള്ള അവന്റെ മനോഭാവം. നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മൾ എന്തിനു വേണ്ടി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ, നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുക. അതിനകത്തെ ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ഒരിക്കലും കാട്ടിൽ താമസിക്കുന്ന സന്യാസികളാകണ്ട. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുക. ഇപ്പം നമുക്കെന്താണ് ആവശ്യം, അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മുടെ ആവശ്യം. ഈ ഒരു മേഖലയിൽ ഓരോ ആളും ദൈവം മുമ്പാകെ വിശ്വസ്തരായിരിക്കണം. നമ്മളെ മറ്റാളുകളെ ഈ കാര്യത്തിൽ വിധിക്കരുത്. നമുക്കറിയാം പല ആളുകളും പല ജീവിത നിലവാരത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ കാര്യം തീരുമാനിക്കാനുള്ള വേറൊരാൾക്ക് എന്താണ് ആവശ്യമെന്ന്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ലോകത്തിൽ അനേക ക്രിസ്ത്യാനികൾ അവരുടെ ജീവിത നിലവാരം വച്ച് അവരെ മറ്റുള്ളവരെ വിധിക്കുന്നു. യേശു ഒരിക്കലും അത് ചെയ്തില്ല. ആരെങ്കിലും ആ കാര്യം ചെയ്യുമ്പം അവർ സഹോദരന്മാരെ കുറ്റം വധിക്കുന്ന പിശാചിനെയാണ് പിൻഗമിക്കുന്നത്. യേശുവിനേക്കാൾ അധികം നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കണം. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ചെലവഴിക്കുന്ന കാര്യം? വേറൊരാൾ തീരുമാനിക്കട്ടെ, അവന് ഒരു കാറാണോ രണ്ട് കാറാണോ. ചില രാജ്യങ്ങളിൽ അത് ആവശ്യമായി വരും, അല്ലെങ്കിൽ മൂന്ന്. അവരെ വിധിക്കുക എന്നുള്ളത് എന്റെ ബിസിനസ്സല്ല, അവരുടെ സാഹചര്യം എനിക്കറിയില്ല. ഒരാളെ തീരുമാനിക്കുന്നു അവന് മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് വേണം, വേറൊരാൾ തീരുമാനിക്കുന്നു അവന് ഒരു ബെഡ്റൂമുള്ള വീട്. അതവരുടെ കാര്യമാണ്. ദൈവവചനം പറയുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ അമിത താല്പര്യമുള്ളവരായിരിക്കരുത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയത്? നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടിയത് വാങ്ങാനായി ഉപയോഗിക്കാം. പല കാര്യങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ ജീവിതം കുറെ കൂടെ സൗകര്യപ്രദമാക്കാൻ. ഉദാഹരണത്തിന്, പല ഉപകരണങ്ങളും ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, നിങ്ങളുടെ വീട്ടിലെ പണികളൊക്കെ ഈസിയാക്കാൻ. അത് നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുന്ന സൗകര്യപ്രദമാണ്. അങ്ങനെ നിങ്ങൾക്ക് സമയം ലാഭിക്കാനായിട്ട് കഴിയും. കൂടുതൽ ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ മറ്റുള്ളവരെ സഹായിക്കാനും പറ്റും. പഴയ കാലത്തെ നമ്മൾ കൈകൊണ്ടിരുന്നുകൊണ്ടിരുന്ന പല ജോലികളും നമുക്കതിങ്ങനെ ചെയ്യാൻ കഴിയും. അത് അവനെ ആവശ്യമുള്ള ഒരു കാര്യമാണോ അത് അവൻ തീരുമാനിക്കട്ടെ. നിനക്കെന്താ വേണ്ടതെന്ന് നീ തീരുമാനിക്കുക. ഈ നിയമം നിങ്ങൾ അംഗീകരിച്ചാൽ എനിക്കെന്താണ് വേണ്ടത് ആ കാര്യം ഞാൻ തീരുമാനിക്കും. ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ ആവശ്യം എന്താണെന്ന് അവനെ വിധിക്കയില്ല. അവനെന്താ വാങ്ങിയത് അത് അവൻ ആവശ്യമുണ്ടോ ഇല്ലയോ. ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ആത്മീയമായിട്ടും നിങ്ങൾ ഒത്തിരി വളരാനായിട്ടിടയാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വാങ്ങുക. രണ്ടാമത്തെ കാര്യം, ദരിദ്രരെ സഹായിക്കുക. യേശു തന്നെ ഒരു ദരിദ്രനായിരുന്നു, അവനെ തലചായ്ക്കാനായിട്ട് ഒരിടമില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അതിന്റെ 53-ാമത്തെ വാക്യം, എല്ലാവരും തങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി, എന്നാൽ യേശു ഒലിവുമലയിലേക്ക് പോയി. കാരണം അവന് പോകാനായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. അവിടെ യഹൂദ്യയിൽ അവന് കഫർനഹൂമിൽ ഒരു വീടുണ്ടായിരുന്നു, എന്നാൽ അവിടെ അവൻ ഉറങ്ങാനായിട്ടൊരു വീടില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഒലിവുമലയിലേക്ക് പോയി മരത്തിന് കീഴിൽ അവൻ ഉറങ്ങി. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് മനുഷ്യബുദ്ധം തലയയക്കാൻ ഇടവില്ല. കുറുനരികൾക്കും പറവജാതികൾക്കും ഉള്ളതുപോലെ അവൻ വളരെ ദരിദ്രനായിരുന്നെങ്കിലും തനിക്ക് ലഭിച്ചതിൽ നിന്നും തന്നേക്കാൾ ദരിദ്രരായവർക്ക് അവൻ കൊടുത്തു. ഇതുപോലെ കുരുടനായ ബർത്തലോമ അവൻ അവനേക്കാൾ ദരിദ്രനായിരിക്കും. യഹൂദന്മാരുടെ ഇടയിൽ യേശുവിനേക്കാൾ ദരിദ്രരായവരും ഉണ്ടായിരുന്നിരിക്കും. ദരിദ്രരായ പല ആളുകളും ഈ കാര്യം തിരിച്ചറിയുന്നില്ല. അവരെക്കാളും ദരിദ്രരായവർ സഭയിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം, മറ്റുള്ളവർ തങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന പല ആളുകളും അവർ ചിന്തിക്കുന്നു അവരാണ് ഏറ്റവും ദരിദ്രരെന്ന്. അവർ യേശുവിനെ പിൻഗമിക്കുന്നവരല്ല. ഇവിടെ നമുക്ക് വലിയൊരു ഉദാഹരണം യേശുവിൽ കാണാൻ കഴിയും. ഈ ഒരു കാര്യത്തിൽ ദരിദ്രരെക്കുറിച്ച് അവനൊരു വിചാരമുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൽ നാം പിന്നെയും കാണുന്ന ഒരു കാര്യം, പണത്തിന്റെ കാര്യത്തിൽ അവൻ സത്യസന്ധനായിരുന്നു. അവൻ അതിനോട് വളരെ ബന്ധിക്കപ്പെട്ടിരുന്നില്ല. വേദപുസ്തകം പറയുന്നു, യൂദാ ഇസ്കറിയാത്ത ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, ബെഥനിയിലുള്ള മറിയെക്കുറിച്ച് യൂദാ ഇപ്രകാരം പറയുന്നു, ആ വിലയേറിയ തൈലം യേശുവിന്റെ കാൽ ചുവട്ടിൽ അവൾ ഒഴിച്ച സമയത്ത്. അവിടെ പറയുന്നു അവനൊരു കള്ളനായിരുന്നു എന്ന്. അവന്റെ സ്വന്തം ആവശ്യത്തിന് യേശുവിന്റെ ബാഗിൽ നിന്ന് അവൻ പണം മോഷ്ടിക്കാറുണ്ടായിരുന്നു. യോഹന്നാൻ 12:6 അവൻ അതിൽ നിന്ന് മോഷ്ടിക്കാറുണ്ടായിരുന്നു. യേശുവിനെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന യൂദ അതിൽ നിന്ന് പണം മോഷ്ടിക്കുന്നു എന്ന്. അതവനെ അസ്വസ്ഥമാക്കിയില്ല, അതവന്റെ പിതാവിൽ അവനെ ഏൽപ്പിച്ചു. അത് അത്ഭുതകരമല്ലേ? പണത്തോടെ അവനുണ്ടായിരുന്ന അകലം പാലിക്കൽ, അതിനുവേണ്ടി ആളുകളോട് അവൻ പോരടിച്ചില്ല. പണത്തിന്റെ പേരിൽ ആരെങ്കിലും മോഷ്ടിച്ചെങ്കിൽ ശരി, അടുത്ത പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധയുള്ളവനായിരിക്കുക, എന്നാൽ അതിന്റെ പേരിൽ മനുഷ്യരോട് മല്ലടിക്കല്ലേ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഭൗതിക വസ്തുക്കളോടുള്ള ഈ അകലം പാലിക്കൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ അനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ. നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം, എന്നാൽ ഭൗതിക വസ്തുക്കളോട് നാം ബന്ധിക്കപ്പെട്ടിരിക്കരുത്. ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെയായിരിക്കണം. യേശു ഇതാണ് അർത്ഥമാക്കിയത്, ആരെങ്കിലും എന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നതിന് എന്നെ പോലെ ഭൗതിക വസ്തുക്കൾ മുറുകെ പിടിക്കുന്ന ആ സ്വഭാവം അവന്റെ ജീവിതത്തിൽ നിന്ന് കളയേണ്ടതുണ്ട്. ലൂക്കോസ് 14:33, അവനത് കൈവശപ്പെടുത്തരുത്. അവനത് ഉള്ളപ്പോൾ അവനതിനെ കൈവശപ്പെടുത്തരുത്. നമുക്ക് ലോകത്തിൽ പല കാര്യങ്ങൾ കാണാം, എന്നാൽ നാം അതിനെ കൈവശപ്പെടുത്തുമ്പോൾ നമുക്കൊരിക്കലും അവന്റെ ശിഷ്യന്മാരാകാൻ കഴിയില്ല. ഈ സ്വഭാവം നമുക്കുണ്ടാകാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.